Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ആത്മദഹ പ്രാണ ആത്മദഹ ആശ ആത്മദഹ സ്മര ആത്മദഹ ആകാശ ആത്മദഹ തേജ ആത്മദഹ ആപ ആത്മദഹ ആവിർഭാവതിരോഭാവോ ആത്മദോ അന്നം ആത്മദോ ബലം ആത്മദോ വിജ്ഞാനം ആത്മദോ ധ്യാനം ആത്മദശ്ചിത്തം ആത്മദസങ്കൽപ്പ ആത്മദോ മന ആത്മദോ വാഗ് ആത്മദോ നാമ ആത്മദോ മന്ത്ര ആത്മദ കർമാണി ആത്മദ ഏ വേദം സർവമിതി. ഇത്യാദി സ്വരാജ്യം പ്രാപ്തസ്യ പ്രകൃതസ്യ വിദുഷഃ ഇത്യർത്ഥഃ. സ്വരാജ്യപ്രാപ്തിയെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞത്. നമ്മുടെ സമ്യക്ജ്ഞാനമാണ്. സർവേഷ ലോകേഷു കാമചാരോ ഭവതി. അവരുടെ ആ സ്വരാജ്യപ്രാപ്തി, സ്വരാജ്യസിദ്ധി, ആത്മീയ സ്വാതന്ത്ര്യം, അതിനാണ് പറഞ്ഞത്. അപ്പോ അയാളുടെ വ്യവഹാരം എങ്ങനെയായിരിക്കും? എന്തിനെ ആശ്രയിച്ച് വ്യവഹാരം നടക്കുന്നു? അതിന് മുമ്പ് ഇവിടെ പറഞ്ഞ ഉപാസനകളും മറ്റും ഉപാസനകൾ ഇങ്ങനെ സ്വരാജ്യത്തെ പ്രാപിച്ച ഒരു തത്വജ്ഞന് വേണ്ടിയല്ല. ഉപാസന സാധനയാണ്, അതാത് ഫലത്തെ കൊടുക്കുന്നതാണ്. അവിടെ ഒരു തത്വജ്ഞന് അതിന്റെ ആവശ്യമില്ല, അതിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ ഒരു തത്വജ്ഞനും വ്യവഹാരമുണ്ടല്ലോ. തത്വജ്ഞൻ വ്യവഹരിക്കുന്നു, അതുകൊണ്ടാണ് തത്വജ്ഞാനത്തെ ഉപദേശിക്കുന്നത്. തത്വജ്ഞാനത്തെ ഉപദേശിക്കുന്നത് വ്യവഹാരമാണ്. അപ്പൊ ആ വ്യവഹാരം എങ്ങനെ നടക്കുന്നു? തത്വജ്ഞാനിയുടെ ആന്തരികമായ നില എന്താണ്? സ്വരാജ്യം പ്രാപ്തസ്യ പ്രാക് സദാത്മവിജ്ഞാന സ്വാത്മനു അന്യസ്മ സദഹ പ്രാണാവിർ നാമാന്തസ്യ ഉത്പത്തി പ്രളയവും അഭൂതാം. സദാത്മവിജ്ഞാനേത സതിദാനി സ്വാത്മദേവ സമൃത്തോ തഥാ സർവോപി അനുവ്യവഹാര ആത്മദേവ വിദുഷഃ. ഒരു വിദ്വാന്റെ, ജ്ഞാനിയുടെ വ്യവഹാരം അത് പ്രാക് സദാത്മവിജ്ഞാനം, സദാത്മവിജ്ഞാനം, സദൈവ സൗമ്യ എന്ന് തുടങ്ങിയതുകൊണ്ടാണ് ഇവിടെ സദാത്മവിജ്ഞാനം എന്ന് പറയുന്നത്. ആ വിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് അന്യമായിട്ട് അയാൾക്കുണ്ടായിരുന്നു. സ്വാത്മനോ അന്യസ്മാത് സദഹ പ്രാണദേഹി. ഇവിടെ സദാത്മവിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പും അയാൾക്ക് സത്തിന്റെ അനുഭവമുണ്ട്. ഇവിടെ എന്തായിരുന്നു സത്ത്? സ്വാത്മനോ അന്യസ്മാത് സദഹ പ്രാണദേഹി. നാമാന്തസ്യ ഉത്പത്തി പ്രളയം, പ്രാണാദി നാമാന്തം വരെയാണ്. ഇവിടെ മുമ്പ് അതിന്റെ ഉപാസനകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ പരാമർശിക്കുന്നു. അത് തന്നെ ആവണമെന്നില്ല, എന്തായാലും ശരി. ഓരോന്നും ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകത്തെയും ആത്മബോധത്തിന് മുമ്പും അതിന് സത്തായി അറിയുന്നു. ഓരോന്നിൻ്റെയും സത്ത, പ്രാണൻ സത്താണ്, ഒന്നാമ സത്താണ്, ആശ്വാസത്താണ്, ഓരോന്നിൻ്റെയും സത്ത അയാൾ അറിയുന്നുണ്ട്. ആരെങ്കിലും അറിയുന്നുണ്ടോ? അജ്ഞനായതുകൊണ്ട് ഇത് അസത്താണെന്ന് അറിയുന്നുണ്ട്. എല്ലാവരും സർവത്തെ സത്തായി തന്നെ അറിയും. പക്ഷെ അത് പ്രാക്സദാത്മവിജ്ഞാന പ്രാണനെ അല്ലെങ്കിൽ ആകാശത്തെ എന്നാ സത്തായിട്ട് അറിയുന്നത്? ഇവിടെ പറയുന്ന സദാത്മവിജ്ഞാനം തമ്മിൽ വ്യത്യാസമുണ്ടോ? എന്താണോ സത്തായി അറിയുന്നത്, ഒന്ന് അത് സ്വസ്വരൂപമാണ്, സദാത്മ സ്വരൂപം സ്വസ്വരൂപമാണെന്ന് അറിയുന്നില്ല. വസ്തുവിലുള്ള സത്യം അനുഭവിക്കുന്നുണ്ട്. ആ വസ്തുവിൽ ഇരിക്കുന്ന സത്ത അത് പരമാത്മ സത്തയാണ്. ആ സത്തയെ ആശ്രയിച്ചാണ് വസ്തു നിലനിൽക്കുന്നത്. ആ സത്തയുടെ പ്രകാശത്തിലാണ് വസ്തു പ്രകാശിക്കുന്നത്. ഇങ്ങനെയൊന്നും അറിയുന്നില്ല. എനിക്ക് വസ്തുവിനെ വേറെ അറിയുന്നു. ഇവിടെ പറയുന്ന സത് ഏകത്വ വിജ്ഞാനം അതില്ല. ഈ സത്ത ഏകമാണ്, അങ്ങനെയുള്ള ബോധമുണ്ട്. അജ്ഞനും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം. പ്രപഞ്ചത്തിലെ ഓരോ അംശങ്ങളും സത്താണെന്ന് അറിയുന്നു. പക്ഷെ സത്തയുടെ സത്താ സാമാന്യ ബോധമായതല്ല. സത്താ സാമാന്യ സാക്ഷാത്കാരം എന്ന് പറയുന്നില്ല. മാത്രമല്ല, ഓരോ വസ്തുവിനെയും സത്തായി അറിയുമ്പോൾ അയാൾ പ്രാധാന്യം കാണുന്നു, കൊടുക്കുന്നത്, പ്രാധാന്യം അറിയുന്നത് സത്തയല്ല വസ്തുവിനെയാണ്. വസ്തുവിന് പ്രാധാന്യം വരുന്നു. ആ വസ്തു മറിച്ച് തത്വജ്ഞനാണെങ്കിലോ വസ്തുവിനെ അറിയുന്നുണ്ട്, പക്ഷെ അത് കേവലം നാമരൂപങ്ങളായി. സത്തയിൽ പ്രകാശിക്കുന്നതായി ആ വ്യത്യാസത്തോടെ പറയുകയാണ്. തസ്യ ഏതസ്യവും വശ്യത ഏവം മന്വാനസ്യ ഏവം വിജാനത. അവന്റെ ദർശനം, മനനം, അനുഭവം, അവന്റെ കാഴ്ചപ്പാട് തത്വജ്ഞന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച്, തന്നെ കുറിച്ച്, ഈ പ്രപഞ്ചത്തെ കുറിച്ച്, താനും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം, അതാണ് പ്രപഞ്ച വ്യവഹാരം. ആ വ്യവഹാരത്തെ കുറിച്ച് തത്വജ്ഞൻ എങ്ങനെയുള്ള നിയമം മന്വാനത്യ സദൈവ സ്വാമീനം ഗ്രഹാസീതെന്ന് പറഞ്ഞു. ഇതുവരെ പറഞ്ഞ രീതിയിൽ ഇതിനെക്കുറിച്ച് മനനം ചെയ്യുന്നവൻ, അങ്ങനെ കാണുന്നവൻ, ഇതിനിങ്ങനെ അനുഭവിക്കുന്നവൻ, അവനെ സംബന്ധിച്ച് ആത്മദഹ പ്രാണ, ആത്മദഹ ആശ. ആത്മാവിൽ നിന്നാണ് അവന്റെ പ്രാണൻ, ആത്മാവിൽ നിന്നാണ് ആശ. ആത്മദഹ ആത്മാവിൽ നിന്നെന്നുള്ള മാത്രമാണ് ആത്മദഹ. ആത്മാവിനെ, ആത്മാവിനാൽ, ആത്മാവിൽ നിന്ന്, ആത്മാവിന്റെ, ആത്മാവിൽ എന്തർത്ഥവും പറയണ്ട. ആത്മതഹ എന്ന് പറയുമ്പോൾ അത് അഭിയമാണ്, തസ്സിൽ പ്രത്യാൻ തോന്നുന്നു. എല്ലാ കാര്യങ്ങളും അതിനെ യോജിപ്പിക്കാം. ഏത് തരത്തിലും അതിനെ പറയാം. അപ്പോ ആത്മാവിൽ നിന്നാണ് പ്രാണൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആത്മാവിൻ്റെതാണ് പ്രാണൻ, അല്ലെങ്കിൽ ആത്മാവിലാണ് പ്രാണൻ. അവനെ സംബന്ധിച്ച് പ്രാണൻ ആത്മാവ് തന്നെയാണ്. എങ്ങനെ വേണോ പറയാം? എന്ന് പറഞ്ഞാൽ എന്താ, ആത്മാവിനെ പ്രാണനാക്കുക, അതുപോലെ ഓരോന്നും ആത്മദഹാശ, ആത്മദസ്മര, ആത്മദാകാശ ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞതിനെടുത്ത് പറയുന്നു തന്നെയേ ഉള്ളൂ. ഇത് സർവ്വ വ്യവഹാരങ്ങൾക്ക് ഇത് തുല്യമാണ്. ഇപ്പൊ ആത്മാവിനെ ആണ് സർവെന്ന് പറഞ്ഞാൽ എന്താ, ആത്മാവ് ഏകമാണ്, അതിൽ ദ്വന്ദ്വമില്ല, അതിൽ വ്യവഹാരമില്ല. ആത്മാവിനെ രണ്ടായി പിരിഞ്ഞു നിന്ന് വ്യവഹരിക്കാൻ സാധ്യമല്ല, കാരണം അത് സർവാധാരമായിരിക്കുന്ന. ആത്മാവിനെ അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് എന്ന് പറയുന്നത് ദ്വൈതത്തെ ആശ്രയിച്ചിട്ടാണ്. ദ്വൈതത്തെ ആശ്രയിച്ച് എങ്ങനെ പറയാൻ പറ്റും? രണ്ടുള്ളിടത്തെ അത് പറയാൻ പറ്റും. ആത്മാവിൽ നിന്ന് പ്രാണൻ ഉണ്ടായി എന്ന് പറയട്ടെ, അപ്പൊ ആത്മാവും പ്രാണനും വേണ്ടേ? അപ്പൊ ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം അത് ഏകമാണ്, അദ്വൈതമാണ്. അതുമാത്രമല്ല, ആത്മശബ്ദം പ്രയോഗിക്കുന്നതിനു വേണ്ടി ബ്രഹ്മശബ്ദം പ്രയോഗിക്കുന്നു. ബ്രഹ്മശബ്ദം പ്രയോഗിക്കുന്നിടത്ത് തന്നെ ആത്മശബ്ദം പ്രയോഗിക്കുന്നു. ഇവിടെ തശബ്ദം പ്രയോഗിച്ചതുപോലെ മറ്റെല്ലാ ശബ്ദങ്ങളും പ്രയോഗിക്കുന്നതിനും ഈ തത്വത്തെ കാണിക്കുന്നതിന് ആത്മശബ്ദം പ്രയോഗിക്കുന്നതിനൊരു പ്രത്യേക താല്പര്യമുണ്ട്. ആത്മശബ്ദത്തിന് മാത്രമേ സ്വസ്വരൂപം എന്നുള്ള അർത്ഥം, സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വരൂപമാണെന്ന് അർത്ഥം വരുന്നില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്നുള്ള അർത്ഥമില്ല. ബ്രഹ്മം ബൃഹത്, സ്വത്ത് എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. ആത്മശബ്ദത്തിന്റെ അർത്ഥം അതല്ല, സ്വരൂപം. ആത്മശബ്ദത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ആരുടെ സ്വരൂപം? പറയുന്നവന്റെ, കേൾക്കുന്നവന്റെ, ജീവന്റെ സ്വരൂപം മാത്രമല്ല, സർവത്തിന്റെയും സ്വരൂപം. ഇവിടെ പറയുന്നു ആത്മാവിൽ നിന്നാണ്, സ്വസ്വരൂപത്തിൽ നിന്നാണ് എന്ന് പറയുന്നു. സ്വസ്വരൂപത്തിൽ നിന്ന് എങ്ങനെ ഇതെല്ലാം ഉണ്ടാവും? സ്വസ്വരൂപത്തിൽ നിന്നിതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, സ്വസ്വരൂപത്തെ ഇതിനോടൊക്കെ ബന്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകവും അദ്വൈതവുമായിരിക്കുന്ന ഈ സ്വരൂപത്തിന് ഇതുമായിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും? ദ്വൈതമില്ലാതെ എങ്ങനെ ബന്ധം വരും? രണ്ടുള്ളിടത്തല്ലേ പരസ്പര ബന്ധമുള്ളൂ, ഒന്നിലെങ്ങനെ ബന്ധം വരുന്നു? ഇവിടെ പറഞ്ഞു എന്താണ്, ആ സ്വരാജ്യത്തെ പ്രാപിച്ചവൻ, ആത്മീയ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നവന്. ആത്മീയ സ്വാതന്ത്ര്യം എങ്ങനെ? അതിനവിടെ പറഞ്ഞു, ഏവം സ്വരൂപബോധം കൊണ്ട്, അതിനോടുള്ള പ്രാധാന്യം. അതുകൊണ്ടാണ് അവനാ ആത്മാവ് സ്വതസിദ്ധമാണ്, അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, അത് നിത്യശുദ്ധ ബുദ്ധമുക്തമാണ്. അതുകൊണ്ടെന്താ ജീവൻ, എന്താ പ്രയോജനം? അവൻ വീണ്ടും സംസാരത്തിലല്ലേ? ആത്മാവ് മുക്തം ആയിരുന്നിട്ടും അവൻ ബദ്ധനല്ലേ? അപ്പോ ആത്മാവിൽ നിന്ന് പ്രാണൻ അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ആകാശം എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം എന്താ? അതും വ്യവഹാരത്തെ കുറിച്ചാണ് പറയുന്നത്. സർവോപ്യന്യ വ്യവഹാര ആത്മധായ എന്നാണ് ഭാഷകാരൻ പറഞ്ഞത്. വ്യവഹാരത്തെ കുറിച്ച് പറയുക, ഏകമായിരിക്കുന്ന ആത്മാവിനെ ആശ്രയിച്ച് എന്ത് വ്യവഹാരം നടത്താൻ? അപ്പൊ ആത്മദഹ എന്ന് പറഞ്ഞാൽ ഇതുവരെ ചർച്ച ചെയ്ത ഭൂമവിദ്യ എന്നാണ്. അതിനെ കുറിച്ചാണ് പറയുന്നത്. ആത്മവിദ്യ, അവന്റെ സർവ വ്യവഹാരങ്ങളും ആത്മബോധത്തിൽ നിന്നാണ് എന്ന് തത്വജ്ഞാനിയുടെ ആ വ്യവഹാരം ആത്മബോധത്തിൽ നിന്നാണ്. എന്താ വ്യത്യാസം അജ്ഞന്റെ വ്യവഹാരവും തത്വജ്ഞാനിയുടെ വ്യവഹാരവും? അജ്ഞന്റെ വ്യവഹാരം കേവലം പ്രപഞ്ചബോധത്തിൽ നിന്ന്, ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചബോധത്തെ ആശ്രയിച്ച് അവന്റെ വ്യവഹാരം നടക്കും. ഇതാണ് രണ്ടുപേരും നമ്മൾ വേർപിരിക്കുന്നത്. അതാണ് മുമ്പ് പറഞ്ഞത്, ഇവിടെ നാമ തുടങ്ങി പ്രാണൻ വരെ പറയുന്ന കാര്യങ്ങൾ പ്രപഞ്ചമാണ്. ജ്ഞാനി എന്നോ അജ്ഞാനി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അനുഭവപ്പെടുന്നതായിരുന്നു നാമം തുടങ്ങി പ്രാണാന്തം വരെയുള്ള കാര്യം സർവരും അനുഭവിക്കുന്നു. ഒരു പ്രപഞ്ചത്തെ പ്രപഞ്ചമായി തന്നെ അനുഭവിക്കുന്നു, അതിന് വേറെ ഒന്നായിട്ടും അനുഭവിക്കുന്നില്ല. പുസ്തകത്തെ കണ്ടാൽ പുസ്തകമായിട്ട് തന്നെ അനുഭവിക്കുന്നു, അതിന് പ്രപഞ്ചബോധം, അതിനെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നു. പക്ഷെ ആത്മബോധത്തെ കുറിച്ച് ഇവിടെ എടുത്തു പറയും വിദ്വാൻ ദൈവം ഇങ്ങനെ അറിയുന്നവൻ. അപ്പോ അജ്ഞനിൽ നിന്ന് അവനെ വേർതിരിക്കുന്ന എന്താണ്? അവന് ആത്മബോധം. അങ്ങനെ കേവല പ്രപഞ്ചബോധമല്ല, ആത്മബോധം എന്ന് വെച്ചാൽ സ്വരൂപബോധം. ആത്മാന്ന് വെച്ചാൽ സ്വരൂപം. അതെന്താ സ്വരൂപബോധം? ഇതുവരെ എങ്ങനെയാണോ ഭൂമവിദ്യയിൽ വിശദീകരിച്ച ആ രീതിയിൽ, അത് തന്നെ കുറിച്ചുള്ള ബോധം. സ്വരൂപം എന്ന് വെച്ചാൽ തന്റെ സ്വരൂപം. തന്നെ കുറിച്ചുള്ള അവന്റെ ബോധം മാറുന്നു, അജ്ഞനിൽ നിന്ന് വ്യത്യസ്തമാണ്. പ്രപഞ്ചത്തെ കുറിച്ചുള്ള ബോധവും മാറുന്നു. ആ ബോധത്തിൽ നിന്നുകൊണ്ട് എല്ലാ വ്യവഹാരങ്ങളും, വ്യവഹാരം എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളുടെ അനുഭവം, അതിനെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ, മനസ്സിന്റെ സങ്കല്പ വികല്പാദികൾ എല്ലാം ഈ ബോധത്തിൽ നിന്ന്. അപ്പോൾ ആ ബോധത്തിൽ നിന്ന് വ്യവഹാരത്തിൽ നമുക്ക് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? കാരണം മനുഷ്യനിപ്പോൾ വ്യവഹരിക്കുന്ന അവന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആശ്രയത്തിലാണ്, ശബ്ദസ്പർശ രൂപരസ ഗന്ധത്തിലുള്ള വിഷയങ്ങളെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു. ആ ഗ്രഹണം തുടങ്ങിയെല്ലാം വ്യവഹാരമാണ്, അറിയുന്നത് വ്യവഹാരമാണ്, അതിനെ തുടർന്ന് വരുന്ന ചിന്തകളും പ്രവൃത്തികളും എല്ലാം വ്യവഹാരമാണ്. പക്ഷെ ആ വ്യവഹാരത്തിന് ഈ അഞ്ചിന്ദ്രിയങ്ങളും ശരിയായിരിക്കും, എന്നാലേ ആ വ്യവഹാരം പൂർണ്ണമാകത്തുള്ളൂ ഒരു ജീവനെ സംബന്ധിച്ച്. അതില് തത്വജ്ഞാനം കൊണ്ടുള്ള വ്യവഹാരത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അഞ്ചിന്ദ്രിയങ്ങളുമുള്ള ഒരാൾക്ക് മുഖ്യമായും അയാളുടെ വ്യവഹാരം ആശ്രയിക്കുന്ന ചക്ഷുരേന്ദ്രിയത്തെയാണ്, കണ്ണിന്. ഈ ഇന്ദ്രിയത്തെ ആശ്രയിച്ചിട്ടാണ് പ്രധാനമായ വ്യവഹാരം, കാരണം കാണുന്നു. രണ്ടാമത് വരുന്നുള്ളൂ, ബാക്കിയുള്ളതിനല്ല. കേൾക്കുക, മണക്കുക, രുചിക്കുക, ഇതൊക്കെ രണ്ടാമത് വരുന്നുണ്ട്. പ്രധാനം കണ്ണിനാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവിടെയാണ് ഈ ജീവൻ ഇരിക്കുന്നത്. പക്ഷിപുരുഷനെ കുറിച്ചൊക്കെ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. ആ ഇന്ദ്രിയ വ്യവഹാരത്തിന് അത് എന്തിനെ ആശ്രയിക്കുന്നത്? പ്രകാശത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ആ വ്യവഹാരം കണ്ണ് അത് നടക്കുന്നത്. അതിനെ തുടർന്ന് വരുന്നു ബാക്കിയുള്ളതല്ല. അതിന്റെ പ്രാധാന്യം എങ്ങനെ മനസ്സിലാക്കാം? കണ്ണുള്ളവന്റെ വ്യവഹാരവും കണ്ണില്ലാത്തവന്റെ വ്യവഹാരവും നോക്കുക. കാഴ്ചയില്ലെങ്കിൽ ഒരാളുടെ വ്യവഹാരം വളരെ ക്ലേശകരമാണ്. മറ്റു നാലിന്ദ്രിയങ്ങളും ഉണ്ടെങ്കിലും ശരി, കണ്ണില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എല്ലാം അവ്യവസ്ഥിതമായി തീരും. മറ്റു ഇന്ദ്രിയങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. ആ വ്യവഹാരത്തിന് ഒരു പൂർണ്ണത വരത്തില്ല. കണ്ണില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പ്രകാശത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം നടക്കുന്നത്, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ ആശ്രയിച്ചുള്ള വ്യവഹാരം നടക്കും. അന്ധന്റെ വ്യവഹാരം അങ്ങനെ നമുക്ക് പറയാമല്ലോ. നമ്മുടെ എല്ലാ വ്യവഹാരം എന്ന് വെച്ചാൽ പ്രവൃത്തി, എല്ലാ പ്രവൃത്തികളും, എന്തിനും നമ്മുടെ ചിന്ത പോലും പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് അല്ലേ? നമ്മൾ കണ്ടതിനെ കുറിച്ച് ചിന്തിക്കുന്നു, ഓർക്കുന്നു, കണ്ടതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു. മുഖ്യം അതാണ്. കണ്ണിനെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾക്ക് പ്രകാശമാണ് മുഖ്യം. അന്ധനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ പ്രകാശത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളില്ല, അത് അപൂർണത എന്ന് പറയും. അവൻ അന്ധനാണ്, അവന് വ്യവഹാരം അപൂർണമായി പോയി, പൂർണ്ണതയില്ല. വ്യവഹാരത്തിന് അതിൻ്റെതായ ഒരു പൂർണ്ണതയുണ്ട്, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു അന്ധത കൊണ്ട്. അപ്പോൾ ആ ചക്ഷുരേന്ദ്രിയം കൊണ്ടുള്ള വ്യവഹാരത്തിന് ചിന്തയ്ക്കും വാക്കിനും പ്രവൃത്തിക്കും എല്ലാം എങ്ങനെ പ്രകാശ സഹായകമായിരിക്കുന്നു. അതുപോലെ തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിന് ജ്ഞാന സഹായകമായിരിക്കുന്നു. കണ്ണുള്ളവന് വെളിച്ചത്തിന്റെ സ്ഥാനമാണ് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം. അതെന്താ അതിന്റെ വ്യത്യാസം? അതിനോട് പറഞ്ഞു, ഏവം പശ്യത ഏവം മന്വാനസ ഏവം വിജാനത. അപ്പം ഇതിനെ കുറിച്ച് മനനം ചെയ്യുന്നവന് അല്ലെങ്കിൽ ഈ ബോധമുള്ളവന് സ്വസ്വരൂപ ബോധമുള്ളവന് അത് മനസ്സിലാകും, എന്താ തന്റെ വ്യവഹാരത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം. ഈ ഒരു ബോധമില്ലാതെ സ്വരൂപബോധമില്ലാതെയുള്ള തന്റെ വ്യവഹാരങ്ങൾ എങ്ങനെയായിരുന്നു? സദാത്മവിജ്ഞാനം, ആ വിജ്ഞാനം കൊണ്ട് തന്റെ വ്യവഹാരത്തിൽ വരുന്ന മാറ്റം എന്താണ്? വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എന്നുള്ളത് ഈ പറയുന്നതാണ്. ഏവം അതാണ് ആദ്യം പറഞ്ഞത്, ഏവം പശ്യത ഏവം മന്വാനസ ഏവം വിജാനത. ആ ആത്മനിഷ്ഠനത മനസ്സിലാകും, അല്ലാത്തവനതൊരിക്കലും മനസ്സിലാകത്തില്ല. കാരണം പ്രകാശത്തെ ആശ്രയിച്ചുള്ള ആ വ്യവഹാരം, അതിന്റെ പൂർണ്ണത അന്ധനൊരിക്കലും മനസ്സിലാകത്തില്ല. അന്ധനിലും വ്യവഹാരമുണ്ട്. കണ്ണുള്ളവനെ പോലെ തന്നെ അവനും വ്യവഹരിക്കുന്നു, പക്ഷെ ഒരു വ്യത്യാസമാണ്, വ്യവഹാരം രണ്ടിടത്തുണ്ടെങ്കിൽ ഒരിടത്ത് പ്രകാശത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരമുണ്ട്, ഒരിടത്ത് പ്രകാശത്തെ ആശ്രയിച്ചുള്ള. ശരി, അതെങ്ങനെയിരിക്കും? സങ്കല്പിക്കാൻ കഴിയും, അന്ധനൊരിക്കലും പ്രകാശത്തെ സങ്കല്പിക്കാൻ ഒക്കത്തില്ല ഒരു തരത്തിൽ. അത് രണ്ട് രണ്ട് തലം. അന്ധൻ ഏതെങ്കിലും തരത്തിൽ പ്രകാശത്തെ ഒന്ന് സങ്കല്പിക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുത്തുള്ളൂ. ഒരു തരത്തിലും അത് ഭാവന ചെയ്യാൻ പറ്റത്തില്ല, ഭാവന ചെയ്യാൻ കൂടി പറ്റത്തില്ല. കാരണം പ്രകാശം അന്ധനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അന്യമാണ്. ആ വ്യവഹാരത്തിന് പൂർണ്ണത നൽകുന്ന പ്രകാശം അന്ധനെ സംബന്ധിച്ച് പൂർണ്ണമായും ശൂന്യമാണ്, ഇല്ലാത്തതാണ്. ആ പ്രകാശത്തിന്റെ സ്ഥാനമാണ് ഇവിടെ ജ്ഞാനിയുടെ ജ്ഞാനത്തിന്. അന്ധനതൊരിക്കലും സങ്കല്പിക്കാൻ കൂടി സാധ്യമല്ല. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആത്മബോധത്തെ ആശ്രയിച്ച് സർവവ്യവഹാരവും നടക്കുന്നു എന്നുവെച്ചാൽ സ്വരൂപബോധത്തെ ആശ്രയിച്ച്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അവൻ ആത്മനിഷ്ഠനായിരിക്കുന്നു, വിഷയനിഷ്ഠനല്ല. വിഷയബോധമില്ലെന്നുള്ളതല്ല, അന്ധനെ സംബന്ധിച്ചും വിഷയബോധം, അന്ധനും വിഷയങ്ങളുണ്ട്. അന്ധനും ചിന്തിക്കാനും അറിയാനും ഗ്രഹിക്കാനും എല്ലാം ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അത് പ്രകാശത്തിന്റെ സഹായത്തോടുകൂടി ഒരു വിഷയമില്ല, അന്ധതയിലുള്ള വിഷയങ്ങൾ. പക്ഷെ അവിടെ വിഷയമുണ്ട്, കണ്ണ് ഉള്ളവനുള്ളതുപോലെ തന്നെ വിഷയമുണ്ട്. ഒരു വ്യത്യാസം ഒഴിവാക്കിയാൽ അതുപോലെ ഇവിടെ ആത്മബോധമുള്ളവനും ബോധത്തെ ആശ്രയിച്ചുള്ള വിഷയമുണ്ട്, വിഷയങ്ങളുണ്ട് അവിടെ. അതാണ് പറയുന്ന ആത്മത പ്രാണ, പ്രാണൻ, ആശ, സ്മരം, മുമ്പെന്തെല്ലാം പറഞ്ഞു, ആകാശം, തേജസ്, ആപഹ, എന്നിട്ടെല്ലാം ആവിർഭാവത്തിലോ ഭാവങ്ങൾ, ഉത്പത്തി, പ്രളയങ്ങൾ, ഇതെല്ലാം ഒരു ആത്മജ്ഞാനിയെ സംബന്ധിച്ചുകൊണ്ട്, സ്വരൂപ ബോധമുള്ളവനെ സംബന്ധിച്ചുകൊണ്ട് വിഷയമില്ലെന്ന്. പക്ഷെ അത് അജ്ഞന്റേത് പോലെയല്ല, അന്ധന്റേത് പോലെയല്ല. അന്ന് തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇവിടെ പറയുന്ന തത്വജ്ഞാനത്തിന്റെ ഫലം എന്താ? ഇത് സ്വാതന്ത്ര്യം, സ്വരാജ്യം, അതാ ഉദ്ദേശിക്കുന്നു ചക്രവർത്തിയുടെ പദം. തന്റെ മേളിൽ ആരുമില്ല തന്നെ നിയന്ത്രിക്കാനോ വഴിതെളിക്കാനൊന്നും ആരുമില്ല. സ്വാതന്ത്ര്യമുണ്ട്, ആത്മബോധത്തിൽ ഉള്ള സ്വാതന്ത്ര്യം. അപ്പൊ അത് ആ സ്വാതന്ത്ര്യം എന്തിനാ പ്രയോജനപ്പെടുന്നത്? വ്യവഹാരത്തിനാണ്.